إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്ത് ലോകത്ത് മൊത്തത്തിലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിലുമെല്ലാം അനുഭവിച്ചു വരുന്ന പ്രയാസങ്ങളും അപമാനങ്ങളുമെല്ലാം നാം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മുസ്ലിമീങ്ങളോട് പരസ്യമായ ശത്രുതയും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നവർ, മുസ്ലിമീങ്ങൾക്കെതിരിൽ വിഷം പുരട്ടിയ വാക്കുകൾ നിരന്തരം തൊടുത്തുവിടുന്നവരെല്ലാം അധികാര കസേരകളിലാണ്. അതുപോലെ രോഗങ്ങളുടെ പരീക്ഷണങ്ങൾ മറ്റൊരു ഭാഗത്ത്. ജലദോഷം വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നിസാരമെന്ന് തോന്നുമാറ് അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ ആളുകൾക്ക് വലിയ രോഗങ്ങൾ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങൾ വന്നുപെടുന്നു. നസ്അലുല്ലാഹ അൽആഫിയ, അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പഴയകാലത്ത് ഇല്ലാത്തതിനേക്കാൾ കടുത്ത ചൂടും അതുപോലെയുള്ള പ്രയാസങ്ങളുമെല്ലാം ഒരു ഭാഗത്ത്. റിസ്ക് കുറയുന്നു, കച്ചവടമില്ല, പഴയ പോലെ സമൃദ്ധമായ റിസ്ക് ലഭിക്കുന്നില്ല എന്നിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുടുംബബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. തലാഖിന്റെ വാർത്തകൾ പണ്ട് കേൾക്കാത്തത്രയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ വിവാഹമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഉമ്മത്ത് പ്രത്യേകിച്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ പലവിധ പരിഹാരങ്ങൾ ഇതിനൊക്കെ പറയാറുണ്ട്. പലതും ദുനിയാവിന്റെ പരിഹാരങ്ങളാണ്. ഈ ഉമ്മത്ത് അപമാനിക്കപ്പെടുന്നതിൽ നമ്മളൊക്കെ സംഘടിക്കണം. നമ്മൾ പ്രത്യേകം മുസ്ലിം സംഘങ്ങൾ ഉണ്ടാക്കണം. ചിലർ പറയുന്നു സായുധ സംഘങ്ങൾ ഉണ്ടാക്കണം, ആയുധ പരിശീലനം നേടണം എന്നൊക്കെ. മറ്റു പലരും രോഗങ്ങളില്ലാതിരിക്കാൻ ദുനിയാവിന്റെ പല കാരണങ്ങൾ പറയുന്നു. രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ, ആരോഗ്യം ശ്രദ്ധിക്കാൻ, ഭക്ഷണം ശ്രദ്ധിക്കാൻ, ഇങ്ങനെ പലതും. മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പറയുന്നു. അതുപോലെ കച്ചവടമൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാണ്ട് കുടുംബങ്ങൾക്ക് വിവാഹത്തിന് മുമ്പ് പല ക്ലാസുകളും കൊടുത്ത് അങ്ങനെ നേരെയാക്കാൻ, ഇങ്ങനെ ഭൗതികമായ പല കാരണങ്ങളും പരിഹാരങ്ങളും ആളുകൾ പറയുന്നു. ശരിയാണ്, ഭൗതിക പരിഹാരങ്ങളിൽ ദീനിനോട് യോജിച്ചത് നാം സ്വീകരിക്കണം. പരിഹാര മാർഗങ്ങളും പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കുന്നതിന് വിരോധമില്ല, ദീനിന് വിരുദ്ധമല്ലാത്തത്. പക്ഷേ സഹോദരങ്ങളെ, യഥാർത്ഥ പരിഹാരം അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക എന്നതല്ലാതെ മറ്റെന്താണ്? അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനിലേക്ക് നാം തിരിച്ചു പോവുക എന്നതാണ് യഥാർത്ഥ പരിഹാരം. ഇക്കാര്യം ജനങ്ങളെ ഉണർത്തുന്ന, ഇക്കാര്യം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുന്ന എത്ര പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ആളുകളെ ദീൻ പഠിപ്പിക്കുന്ന, ജനങ്ങളുടെ നേതാക്കന്മാരായി അറിയപ്പെടുന്ന എത്ര പേർ ഈ ഒരു വശം നമ്മുടെ ഉമ്മത്തിനെ ഉണർത്തുന്നുണ്ട്? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ പടച്ചത് തന്നെ അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അയുത്ഈമൂൻ. അല്ലാഹു പറഞ്ഞില്ലേ, ഞാൻ ജിന്നു വർഗത്തെയും ഇൻസു വർഗത്തെയും ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ആശയം പൂർത്തീകരിക്കാനാണ് നാം പടക്കപ്പെട്ടത് തന്നെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് വാഗ്ദാനം ചെയ്തതാണ്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും ശിർക്ക് വെടിയുകയും ചെയ്താൽ അവൻ നമുക്ക് ഭൂമിയിലെല്ലാ സൗകര്യവും ചെയ്തു തരുമെന്ന്. ആഖിറത്തിലുള്ള മഹാസൗഭാഗ്യത്തിന് പുറമെ അല്ലാഹു ഇതാ പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. سورة النور أنبت أنجامة آية الله برين وعد الله الذين آمنوا منكم نينجل المؤمن غرايا ഈമാനുള്ള വഅമിലു സ്സാലിഹാത്ത് സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് ഭൂമിയിൽ നാം അവർക്ക് അധികാരം നൽകാമെന്ന്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവർക്ക് നാം അധികാരം നൽകിയതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും നാം അവർക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ദീൻ പാലിച്ച് ജീവിക്കാനുള്ള സൗകര്യം നാം അവർക്ക് ഭൂമിയിൽ നൽകുമെന്ന്. ഭയപ്പാടന്റെ അന്തരീക്ഷത്തിനു ശേഷം നാം അവർക്ക് നിർഭയത്വം നൽകുമെന്ന്. നോക്കൂ, അള്ളാഹുവിന്റെ വാഗ്ദാനം, അവൻ അധികാരവും നിർഭയത്വവും ദീൻ പാലിച്ച് ജീവിക്കാനുള്ള സൗകര്യവുമെല്ലാം നൽകും, പക്ഷെ നിബന്ധനയുണ്ട്. എന്താണ് നിബന്ധന? യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, അവർ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യട്ടെ, എന്നിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. എന്ന് മുസ്ലിം ഉമ്മത്ത് തൗഹീദിലേക്ക് തിരിച്ചു പോകുന്നു, അന്നാണ് അവർക്ക് അവരുടെ നഷ്ടപ്രതാപം തിരിച്ചു കിട്ടുക, അവരുടെ അന്തസ്സും എല്ലാ അഭിജാത്യവും ഇജ്ജത്തും തിരിച്ചു കിട്ടുക. ഈ നാടുകൾ നീളെ നിറഞ്ഞു നിൽക്കുന്ന ദർഗകൾ, അവിടെ നടക്കുന്ന ശിർക്കിന്റെ ആഘോഷങ്ങൾ, അള്ളാഹു അല്ലാത്തവരോടുള്ള തേട്ടം, അള്ളാഹുവിലേക്ക് ഉയരേണ്ട കൈകൾ, അവന്റെ പടപ്പുകളിലേക്ക് ഉയരുക, ഇതെല്ലാം എന്ന് മുസ്ലിം ഉമ്മത്ത് അവസാനിപ്പിച്ചോ, അന്നാണ് ഈ ഉമ്മത്തിന് നഷ്ടപ്രതാപം വീണ്ടു കിട്ടുക. അള്ളാഹുവിന്റെ വാക്കാണ്. എന്നാൽ നോക്കൂ, നമ്മുടെ സമുദായത്തിൽ എത്രയെത്ര നേതാക്കന്മാരാണെന്ന് പറയുന്ന ആളുകളാണുള്ളത്. ജനങ്ങൾ ചെയ്യുന്ന ശിർക്കിനും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിനുമെല്ലാം കള്ളത്തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. അതുപോലെ ഈ ഉമ്മത്തിന്റെ ഈ ദീനിന്റെ രണ്ടാമത്തെ അടിസ്ഥാനമാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക എന്നത്. അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ലേ? അതല്ലാത്ത ഏത് ഇബാദത്താണ് അള്ളാഹു സ്വീകരിക്കുക? ഒന്നും സ്വീകരിക്കുകയില്ല. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ ഫമാലം യകു യൗമഇദിൻ ദീനൻ, അന്ന് ദീനല്ലാത്തതെന്താണോ അത് ഇന്നും ദീനാവുകയില്ല. എന്നാൽ ഇതിനെതിരിൽ ബിദഅത്തുകൾ, ദീനിലില്ലാത്ത പുത്തനാചാരങ്ങൾ, പുണ്യം ലഭിക്കുമെന്ന പേരിൽ ചെയ്യുന്ന എത്ര എത്ര സാധുക്കളായ ആളുകൾ നമ്മുടെ ഉമ്മത്തിലുണ്ട്. അവരെ പറഞ്ഞു പറ്റിക്കുന്ന എത്ര എത്ര നേതാക്കന്മാരാണെന്നും മതപണ്ഡിതന്മാരാണെന്നും പറയുന്ന ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്. എന്നാണ് നാം സുന്നത്തിലേക്ക് ഈ ബിദഅത്തുകൾ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നത്? അന്നാണ് നമുക്ക് എല്ലാ അന്തസ്സും എല്ലാ വിജയവും എല്ലാ ശത്രുക്കളിൽ നിന്നും മോചനവും ലഭിക്കാൻ പോകുന്നത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്തിലെ ഏതൊരു സമൂഹത്തിന്റെയും വലിയ ഒരു ഘടകമായ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസംഗത്തിൽ നമ്മെ താക്കീത് ചെയ്തില്ലേ? അതായത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദുനിയ ഹുൽവതുൻ ഖദറതുൻ വഇന്ന അല്ലാഹു മുസ്തഖ്ലിഫുഹും ഫീഹാ മുസ്തഖ്ലിഫുകും ഫീഹാ ഫയൻദുറ കൈഫ തഅമലൂൻ. ഈ ദുനിയാവ് എന്നാൽ മോഹിപ്പിക്കുന്നതും വളരെ ഭംഗിയുള്ളതുമാണ്. അള്ളാഹു നിങ്ങൾക്ക് ഈ ദുനിയാവ് നിങ്ങൾക്ക് പകരം നൽകും, പഴയ ആളുകളിൽ നിന്ന് നിങ്ങൾക്കിത് നൽകും, എന്നിട്ട് അള്ളാഹു നോക്കും നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഫത്തഖു ദുനിയ, അതുകൊണ്ട് ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വത്തഖു നിസാ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന ഔവല ഫിത്നതിൻ ഫീ ബനി ഫഇന്ന ഔവല ഫിത്നതി ബനി ഇസ്രായീല കാനത് ഫിൻ നിസാ, ബനു ഇസ്രായീലരിൽ മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ ഒന്നാമത്തെ കുഴപ്പം സ്ത്രീകൾ മുഖേനയായിരുന്നു. അവർ നശിച്ചുപോയത് അവരുടെ സ്ത്രീകൾ നശിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെയും സ്ത്രീകളെ നശിപ്പിക്കാൻ ഈ ഉമ്മത്തിന്റെ ശത്രുക്കൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളെയാണ്. എന്താണ് ഇങ്ങനെ മൂടിക്കെട്ടി വീട്ടിനകത്ത് കഴിയുകയാണോ, അതാണോ അന്തസ് എന്നവർ പറയുന്നു. സ്വാതന്ത്ര്യമെന്നാൽ പുറത്തിറങ്ങലാണത്രേ, ആണും പെണ്ണും കൂടിക്കലരലാണത്രേ. സ്വാതന്ത്ര്യമെന്നാൽ ആണും പെണ്ണും യാതൊരു വിലങ്ങ് തടികളുമില്ലാതെ സ്വതന്ത്രമായി ഇടപെടലാണത്രേ. ഇത് സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഇത് അപജയമാണ്. അങ്ങേയറ്റത്തെ മോശമായ അവസ്ഥയിലേക്കാണ് ഈ പറയുന്നവർ, ജീർണതയിലേക്കാണ് ഇയാളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് എല്ലാ അന്തസ്സും ഇസ്ലാം നമ്മുടെ സ്ത്രീകൾ നമ്മുടെ കുട്ടികൾ നമ്മൾ പാലിക്കുന്നതിലാണ്. അവർ നശിച്ചാൽ ഈ സമുദായം ഒന്നാകെ നശിക്കും. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണ്? സ്ത്രീകളതാ, അവർ പുരുഷന്മാരോട് അന്യ പുരുഷന്മാരോട് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇടപെടുന്നു. അവർ ഒന്നിച്ച് കൂടിക്കലർന്ന് പഠിക്കുന്നു, കൂടിക്കലർന്ന് ജോലി ചെയ്യുന്നു, കൂടിക്കലർന്ന് അവരുടെ ആഘോഷവേളകളിലും കല്യാണ വീടുകളിലുമെല്ലാം പെരുമാറുന്നു. ആരെങ്കിലും ഇതിനൊക്കെ എതിർത്താലോ, അവൻ എന്തോ തെറ്റുകാരൻ എന്നതുപോലെ. പെണ്ണുങ്ങൾ അതാ ആഘോഷവേളകളിലും വിവാഹ വീടുകളിലുമെല്ലാം ഒരു നിയന്ത്രണവുമില്ലാതെ അവർത്തു മറക്കാത്ത ഫോട്ടോകൾ എടുക്കുന്നു, എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ അത് പ്രചരിപ്പിക്കുന്നു. ഇന്ന് ആധുനിക സൗകര്യങ്ങൾ നമുക്കറിയാം. വേറൊരാളുടെ നമ്പർ എന്റെ മൊബൈലിലുണ്ടെങ്കിൽ, നേരെ തിരിച്ചുണ്ടെങ്കിൽ, അവർ ഇതിങ്ങനെ പ്രദർശിപ്പിക്കുന്നതെല്ലാം ഞാൻ കാണേണ്ടി വരും. അതുപോലെ അത് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണുന്നു. ആരൊക്കെയാണ് ഞങ്ങളുടെ സ്ത്രീകളുടെ ഇതുപോലുള്ള ഔറത്ത് മറക്കാത്ത രംഗങ്ങൾ ചിത്രങ്ങൾ കാണുന്നതെന്ന് ആളുകൾ ചിന്തിക്കുന്നില്ല. ഒരു തെറ്റല്ലാതായിരിക്കുന്നു, തെറ്റിനെ എതിർക്കാൻ ആളുകൾ ഇല്ലാതായി പോയിരിക്കുന്നു. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളും ദുരിതങ്ങളും വന്നിട്ട് ഭൗതികമായ പരിഹാരങ്ങൾ മാത്രം അന്വേഷിച്ചുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതുമാത്രം ചെയ്തതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അള്ളാഹു നമ്മെ സഹായിച്ചില്ലെങ്കിൽ, അള്ളാഹു ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകിയില്ലെങ്കിൽ, ഈ തെറ്റുകൾക്കൊക്കെ പാപങ്ങൾക്കൊക്കെ അനുഭവിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് പോകാമെന്നാണോ നാം വിചാരിക്കുന്നത്? ആഖിറത്തിൽ മാത്രമാണ് ഇതിന്റെ ശിക്ഷ എന്നാണോ നാം വിചാരിക്കുന്നത്? കല്ല വല്ലാ, അല്ല, ഒരിക്കലുമല്ല. അള്ളാഹു പറഞ്ഞതുപോലെ എന്ത് മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണത്താലാണത്. അത് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരു ദിവസം പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളെ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന വഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അഞ്ച് കാര്യങ്ങൾ നിങ്ങളിൽ വന്നുപോയാൽ ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു, ആ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിൽ നിന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം തബ്ഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമു ത്താഊൻ. ഫാഹിശത്ത്, മ്ലേച്ഛമായ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ഏതൊരു കൗമിലാണോ സമൂഹത്തിലാണോ പ്രകടമാകുന്നത്, പരസ്യമാകുന്നത്, അങ്ങനെ പരസ്യമായി ചെയ്യാൻ അവർക്ക് യാതൊരു ഉളുപ്പും ലജ്ജവുമില്ലാത്ത അവസ്ഥയെത്തുന്നത്, ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, പകർച്ചവ്യാധികൾ അവരിൽ പടരാതിരിക്കുകയില്ല. വൽ ഔജാഉ അല്ലതീ ലം തകുൻ മദത് ഫീ അത്ലാഹി ഫീഹിം അല്ലദീന മദൌ, പഴയകാലക്കാർക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത, പഴയ ആളുകൾക്കില്ലാതിരുന്ന രോഗങ്ങൾ അവർക്ക് വരാതിരിക്കുകയില്ല. ഇതിലേക്കാണ് നമ്മുടെ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പരസ്യമായിരിക്കുന്നു. വ്യഭിചാരവും പരസ്യമായി ചെയ്യാനുള്ള മുന്നോടിയാണത്, അതിലേക്കുള്ള കാൽവെപ്പാണത്. തടഞ്ഞില്ലെങ്കിൽ, ഇതിനെ എതിർത്തില്ലെങ്കിൽ സഹോദരങ്ങളെ, ദുരന്തങ്ങൾ എല്ലാവർക്കുമാണ് വരികയെന്ന് മനസ്സിലാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, അളവിലും തൂക്കത്തിലും ഏതൊരു കൗമാണോ കൃത്രിമം കാണിക്കുന്നത് അവരെ അള്ളാഹു ക്ഷാമം കൊണ്ട് വരൾച്ച കൊണ്ട് പരീക്ഷിക്കാതിരിക്കുകയില്ല. അളവും തൂക്കവും അതിൽ കൃത്രിമം കാണിക്കുക, അങ്ങോട്ട് വിൽക്കുമ്പോൾ കുറച്ചു കൊടുക്കും, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നന്നായി വാങ്ങും. അത് കച്ചവടക്കാർക്ക് മാത്രമല്ല, ഒരാളുടെ അടുത്ത് ജോലി ചെയ്യുന്നു, അവന് ഇന്ന ജോലി ഏറ്റ് അവനതിന് ശമ്പളം വാങ്ങുന്നു, എന്നിട്ട് അതിൽ വീഴ്ച വരുത്തുക. അതുപോലെ അത് കരുതി കൂട്ടി അതിൽ വീഴ്ച വരുത്തുക, ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുക, ഇത് തെറ്റായ കാര്യമാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന കടുത്ത കാര്യത്തിൽ അത് ഉൾപ്പെടുമോ എന്ന് നാം പേടിക്കേണ്ടതാണ്. വശിദ്ധത്തിൽ മൗന, കടുത്ത ചെലവ് കൊണ്ട് ചെലവ് മുന്നോട്ട് നീങ്ങുന്നില്ല, ഒന്നിനും തികയുന്നില്ല. ഇതുപോലെയുള്ള കാര്യം കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കും. വജൗരി സുൽത്താനി അലൈഹിം, ഭരണാധികാരികൾ അവരോട് അതിക്രമം കാണിക്കും. അതിക്രമം കാണിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളെ അള്ളാഹു നൽകും. അള്ളാഹുവാണ് സഹോദരങ്ങളെ അധികാരം നൽകുന്നതും അധികാരമൂരിയെടുക്കുന്നതും ഇജ്ജത്ത് നൽകുന്നതും അപമാനം നൽകുന്നതുമെല്ലാം റബ്ബാണ്. അവന്റെ കയ്യിലാണ് കാര്യമെന്നത് മറന്നുപോകരുത്. നമ്മുടെ കയ്യിലാണ് കാര്യമെന്ന് വിചാരിച്ചു പോകരുത്. കാര്യം അള്ളാഹുവിന്റെ കയ്യിലാണ്. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനഉ ഖത്റ മിനസ്സമാ. ഏതൊരു ഖൗമാണോ സകാത്ത് മുടക്കിയത്, കൊടുക്കേണ്ട സകാത്ത് മുടക്കിയത്, അവർക്ക് മുകളിൽ നിന്ന് മഴ തടയപ്പെടും. പല ആളുകൾക്കും സകാത്ത് എന്നാൽ റമദാനിൽ വരുന്ന സാധുക്കളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകളാണ് സകാത്ത് എന്ന് പലരും വിചാരിച്ചിരിക്കുന്നു. കണക്ക് കൂട്ടി കൊടുക്കേണ്ടതുപോലെ സകാത്ത് പലരും കൊടുക്കുന്നില്ല. ഈ ഉമ്മത്തിൽ എത്ര പേർ കൊടുക്കുന്നുണ്ട്? കൊടുക്കാൻ ബാധ്യതപ്പെട്ട എത്ര പേർ കൊടുക്കുന്നുണ്ട്? വലൗലൽ ബഹായിമു ലം യുംതറു. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മഴ അവർക്ക് കിട്ടുകയില്ല, കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ തീരെ മഴ കിട്ടുമായിരുന്നില്ല അവർക്ക്. നോക്കണം, നമ്മിൽ പലരുടെയും മേന്മ കൊണ്ടല്ല അള്ളാഹു മഴ വർഷിപ്പിക്കുന്നത്. നമ്മുടെ ആലയിലുള്ള പശുക്കളുടെയും ആടുകളുടെയും അവർക്ക് വേണ്ടിയാണ് അള്ളാഹു മഴ പെയ്യിക്കുന്നത് എന്ന് വന്നാൽ എത്രമാത്രം മോശക്കാരാണ് അത്തരത്തിലുള്ള ആളുകൾ. അവർ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള കരാർ ലംഘിച്ചാൽ, ഈ ദീൻ പാലിക്കുമെന്ന കരാർ ലംഘിച്ചാൽ, അതാ അള്ളാഹു അവരല്ലാത്ത ശത്രുക്കൾക്ക് അവർക്ക് മേൽ അധികാരം കൊടുക്കും. ഫഅഖദൂ ബഅദമാഫി ഐദീഹിം, അങ്ങനെ അവരുടെ കൈകളിലുള്ളത് ശത്രുക്കൾ അന്യായമായി എടുക്കും. വമാലം തഹ്കും ഇമ്മതുഹും ബികിതാബില്ലാഹ് വയതഖയ്യറൂ ബിമാ മിമ്മ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. അതുപോലെ ഭരണാധികാരികൾ അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാത്തത് കൊണ്ട് വിധിച്ചാൽ, അള്ളാഹുവിന്റെ നിയമം കൊണ്ടല്ലാത്തത് കൊണ്ട് നിയമം നടപ്പിലാക്കിയാൽ, അള്ളാഹു അവർ തമ്മിലുള്ള കുഴപ്പം അത് തന്നെ അള്ളാഹു ഏർപ്പെടുത്തും. നശിപ്പിക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ പുറത്തു നിന്ന് ആളുകൾ വരേണ്ടി വരികയില്ല. അവരുടെ കുഴപ്പം അള്ളാഹു ഉള്ളിൽ തന്നെ ആക്കി തീർക്കും. നോക്കൂ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതി എന്താണെന്ന് നാം ചിന്തിച്ചു നോക്കുക. ഭൗതിക പരിഹാരങ്ങൾക്ക് പുറമേ ഇതിലൊക്കെ നാം നന്നായാലല്ലാതെ അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിന് കിട്ടുകയില്ലെന്ന് നാം ഉറച്ചു മനസ്സിലാക്കുക. നന്മ കൽപ്പിക്കുന്നവർ ഈ ഉമ്മത്തിലെവിടെ? തിന്മ കൽപ്പിക്കുന്നവരെവിടെ? അള്ളാഹു പറയുന്നു, ലുഇന അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം ദാലിക ബിമാ അസൂ വകാനു യഅതദൂൻ കാനു ലാ യതനാഹൂന അമ്മുൻ കരിം ഫഅലൂ ലബിഅസ മാ കാനു യഫഅലൂൻ. ലുഇന അല്ലദീന കഫറു മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ കാഫിറുകൾ ശപിക്കപ്പെട്ടു. അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം, ദാവൂദ് നബിയുടെയും ഈസാ നബിയുടെയും നാവിനാൽ അവർ ശപിക്കപ്പെട്ടു. എന്താണ് കാരണം? ദാലിക ബിമാ അസൂ വകാനു യഅതദൂൻ, അവർ അല്ലാഹുവിനെ ധിക്കരിച്ചത് കാരണത്താൽ, അതിക്രമം പ്രവർത്തിച്ചത് കാരണത്താൽ. കാനു ലാ യതനാഹൂന അമ്മുൻ കരിം ഫഅലൂ, അവർ ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ, അവരുടെ ഉമ്മത്തിൽ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ, പാപങ്ങൾ പ്രവർത്തിക്കുന്നവരെ അവർ തടഞ്ഞിരുന്നില്ല, തിന്മ വിരോധിച്ചിരുന്നില്ല. ലബിഅസ്സമാ കാനു യഫഅലൂൻ, അവർ ചെയ്തത് എത്ര മോശമാണ്. നോക്കൂ, അല്ലാഹുവിന്റെ ശാപം നമുക്ക് വരാനുള്ള കാരണമാണ് തിന്മകളെ എതിർക്കാതിരിക്കുക, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ചെയ്യാതിരിക്കുക. ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, നന്മ കൽപ്പിക്കുന്നവർ എന്തോ തെറ്റ് ചെയ്യുന്ന ആളുകളെ പോലെയാണ് അവരാളുകൾ കാണുന്നത്. തിന്മ വിരോധിക്കുന്നവരെ, വലിയ തെറ്റുകൾ ചെയ്യുന്നവരെ പോലെയാണ് ആളുകൾ കാണുന്നത്. അല്ല, നേരെ തിരിച്ച് അതിനേക്കാളും അപകടം, നന്മ ചെയ്യുന്നവർ ആളുകൾ പരസ്യമായി പരിഹസിക്കുന്നു, എന്നാലോ തിന്മ ചെയ്യുന്നവരോട് രഹസ്യമായി ഉപദേശിച്ചാൽ പോലും വലിയ കുഴപ്പമാണ്, പിന്നെ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നോക്കണം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീൻ പാലിച്ച് ഇസ്ലാമനുസരിച്ച് ഒരു പെണ്ണ് അവളുടെ ശരീരം മുഴുവൻ മറച്ച് നടക്കുന്നു, അവളെ പരിഹസിക്കാൻ എത്ര എത്ര ആളുകളുണ്ട് ഇന്ന്, ആണും പെണ്ണുമായ എത്ര എത്ര, വിവരവും നാണവും ഇല്ലാത്ത എത്ര എത്ര ആളുകൾ, പരിഹസിക്കാനും കുത്തിപ്പറയാനും ആളുകളുടെ മുന്നിൽ അവഹേളിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. പരസ്യമായി തന്നെ കളിയാക്കിയേക്കും, എന്താക്കോളമോ മുഖം ഒന്ന് തുറന്നിട്ടാൽ എന്ന് പറയുന്നു, ഇതെന്റെ മുഖത്താണോ തുണിയിട്ടതല്ലോ, അവളുടെ മുഖത്തല്ലേ, അതിനിവനെന്താണ്? എന്നാൽ പരിഹസിക്കുന്ന ആളുകൾ നേരെ നോക്കൂ, നേരെ തിരിച്ച് ഔറത്ത് കാട്ടി നടക്കുന്ന ലജ്ജയില്ലാത്ത സ്ത്രീയെ, ഒരു പെണ്ണിനെ ആരെങ്കിലും ഉപദേശിച്ചു, രഹസ്യമായിട്ടാണ് ഉപദേശിച്ചത്, ചിലപ്പോൾ ഭയങ്കര കുഴപ്പമായിരിക്കും. ഒരു വീട്ടിൽ ഹറാമ് നടക്കുന്നു, എന്തെങ്കിലും ഹറാമായ പ്രവർത്തകർ, ഒരു വിവാഹമോ മറ്റോ വന്നാൽ അവിടെ സംഗീതം വെച്ച് മ്യൂസിക് വെച്ച് അടിച്ചു പൊളിക്കുന്നു, ആണും പെണ്ണും കൂടിക്കലരുന്നു, യാതൊരു മറയുമില്ലാതെ അന്യരായ, ചിലപ്പോൾ കുടുംബബന്ധം ഉണ്ടാകും, എന്നാലും വിവാഹബന്ധം ഹറാമല്ലാത്ത, വിവാഹം കഴിക്കാൻ അനുവാദമുള്ള ആളുകളായിരിക്കും, മഹറമായിരിക്കുകയില്ല. കുടുംബക്കാരെല്ലാം മഹറമാണോ? അല്ല. അന്യപുരുഷന്മാരോട് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ട പുരുഷന്മാർ കുടുംബത്തിനുണ്ടാവുകയില്ലേ? ഉണ്ടാകും. ഇതുപോലുള്ള കാര്യങ്ങൾ ഒരാൾ എതിർത്താൽ അവനാണെന്തോ തെറ്റ് ചെയ്തതുപോലെ, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തവനെന്തോ തെറ്റ് ചെയ്തതുപോലെ, പിന്നെ അതാ കരച്ചിലായി, കുഴപ്പമായി. അപ്പൊ പിന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ കുടുംബബന്ധം തകരുമോ, വലിയ കുഴപ്പമുണ്ടാകുമോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥ. സഹോദരങ്ങൾ, എവിടേക്കാണ് നമ്മുടെ ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് നമ്മെ രക്ഷിക്കാൻ വരാനുള്ളത്? എങ്ങനെയാണ് ഈ ഉമ്മത്തിന്റെ പരീക്ഷണങ്ങൾ നീങ്ങിപ്പോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം നാം കേട്ടിട്ടില്ലേ? അതായത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മസലുൽ ഖായിമ അലാ ഹുദൂദില്ലാഹി വൽ വാഖിഇ ഫീഹാ, അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ പാലിക്കാത്തവന്റെയും പാലിക്കുന്നവന്റെയും ഉദാഹരണം, കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന, ഒരു കപ്പലിൽ കയറിയ ഒരു കൂട്ടം ആളുകളെ പോലെയാണ്. ഫഅസാബ ബഅദുഹും അലാഹ ഫബഅദുഹും അസ്ഫലഹ, അവർ നറുക്കിട്ടു കപ്പലിന്റെ മുകൾ ഭാഗത്ത് ആര് കയറി സഞ്ചരിക്കണം, താഴ്ഭാഗത്തുകൂടെ ആര് സഞ്ചരിക്കണം, കപ്പലിന്റെ താഴെത്തട്ടിലും മുകളിൽ തട്ടിലും ആരാണ് സഞ്ചരിക്കേണ്ടത്. അങ്ങനെ ചിലർക്ക് താഴെ കിട്ടി, ചിലർക്ക് മുകളിൽ കിട്ടി. ഫകാനല്ലദീ ഫീ അസ്ഫലിഹാ ഇദസ്തഖൗ മിനൽ മാഇ മറു അലാ മൻ ഫൗഖഹും, താഴെയുള്ളവർക്ക് വെള്ളം വേണ്ടി വന്നാൽ മുകളിൽ ചെല്ലണമായിരുന്നു. കപ്പലിന്റെ താഴെത്തട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് വെള്ളത്തിന് ആവശ്യം വന്നാൽ മുകളിൽ ചെന്ന് ചോദിക്കണം. ഫഖാലു, അങ്ങനെ താഴെയുള്ള വിവരം കേട്ട ചില ആളുകൾ തമ്മിൽ പറഞ്ഞു, ലൗ അന്ന ഖറഖ്നാ ഫീ നസീബിനാ ഖറഖൻ ഫലം നുഅദി വലം നുഅദി മൻ ഫൗഖന, നമുക്ക് ഒരു കാര്യം ചെയ്താലോ, കപ്പലിൽ കടലിലൂടെ അല്ലേ സഞ്ചരിക്കേണ്ടത്, വെള്ളത്തിലൂടെ അല്ലേ, താഴെ തന്നെ ഒരു ഓട്ടം ഉണ്ടാക്കിയാൽ പോരെ, ഇഷ്ടംപോലെ വെള്ളം കിട്ടുമല്ലോ, മുകളിൽ ചെന്ന് ഇങ്ങനെ വെള്ളത്തിന് ചോദിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് താഴെയുള്ള ആളുകൾ പറയുന്നു. ഫയ്യത്രുഖൂഹും വമാ അറാദു ഹലകൂ ജമീഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരെങ്ങാനും ഒന്നും ചെയ്യാതെ തടയാതെ വിട്ടിരുന്നുവെങ്കിൽ നശിക്കുമ്പോൾ താഴെയുള്ളവർ മാത്രമാണോ മുങ്ങുക? അല്ല, എല്ലാവരും നശിക്കും. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? അവൻ അതവന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് തെറ്റുകളെ നിസാരവൽക്കരിക്കാൻ നമുക്ക് പാടുണ്ടോ? നന്മ കൽപ്പിക്കാതിരിക്കാൻ, തിന്മ വിരോധിക്കാതിരിക്കാൻ നമുക്ക് പാടുണ്ടോ? ദാശം എല്ലാവരെയുമാണ് പിടികൂടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈൻ അഖദു അലാ ഐദീഹിം നജൗ വനജൗ ജമീഅ, എന്നാൽ അവരെ കൈ, അവരുടെ കൈപിടിച്ചാൽ, അവരെ തടഞ്ഞാൽ അവരും രക്ഷപ്പെടും, വനജൗ ജമീഅ, എല്ലാവരും രക്ഷപ്പെടും. സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് ഒരു കപ്പലാണെന്ന് മനസ്സിലാക്കുക. ഈ ഉമ്മത്തിൽ ആളുകൾ തിന്മകളും ശിർക്കും ബിദഅത്തും അതുപോലെ ഹറാമുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരോട് ഉപദേശിക്കാതിരിക്കാൻ പാടില്ല. ശരിയാണ്, നാം വിവരമില്ലാത്ത ആളുകളോട് സൗമ്യമായി അതിന്റെ സന്ദർഭമനുസരിച്ച് സാഹചര്യമനുസരിച്ചാണ് ഉപദേശിക്കേണ്ടത്. യാതൊരു ഒരു നിയന്ത്രണവും ഒരു സ്ഥലകാല ബോധമില്ലാതെ എന്തെങ്കിലും പോയി പറയണമെന്നല്ല നാം പറയുന്നത്. പക്ഷേ സ്ഥലവും കാലവും ഒക്കെ നോക്കി നോക്കി അവസാനം ഉപദേശിക്കാൻ തന്നെ മറന്നുപോയാലോ? നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും തന്നെ നാം മറന്നുപോയാലോ? എന്ത് സംഭവിക്കും? അള്ളാഹുവിന്റെ ആദാബ് വന്നേക്കും, നാം എല്ലാവരും നശിച്ചു പോകും, പിന്നെ ഒരാൾക്കും നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ ഔ ലയൂശികന്ന അല്ലാഹു അൻ യബഅത അലൈക്കും ഇഖാബൻ മിൻ തുമ്മ തദഊനഹു ഫലാ യുസ്തജാബു ലക്കും. നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നേരെ അവന്റെ ശിക്ഷ അയക്കും, പിന്നെ നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുകയില്ല. ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ ദുആ ചെയ്താൽ ഉത്തരമില്ല. ഇറങ്ങുന്നതിന് മുമ്പ് നാം പ്രവർത്തിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പാലിക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين وصلى الله وسلم على سيد المرسلين محمد وآله وصحبه اجمعين സഹോദരങ്ങളെ, വൻപാപങ്ങളിൽ വളരെ കടുത്തതാണ് പലിശ എന്ന പാപം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. ഓ മുഅ്മിനുകളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, പലിശയിൽ നിന്ന് ബാക്കിയുള്ളത് ഒഴിവാക്കുക നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ. فَإِنْ لَمْ تَفْعَلُوا فَأْذَنُوا بِحَرْبٍ مِنَ اللَّهِ وَرَسُولِهِ അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുക. നോക്കൂ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള യുദ്ധ പ്രഖ്യാപനമാണ് പലിശയുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജാബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദൈ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും അത് എഴുതുന്നവന്റെയും അതിന്റെ രണ്ട് സാക്ഷികളെയും ശപിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹും സവാ, അവരെല്ലാം ഒരുപോലെയാണ്. നോക്കൂ, ഈ കടുത്ത പാപവുമായി തിന്മയുമായി നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? എത്ര നിസാരമായിരിക്കുന്ന ആളുകൾക്കത്. വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്, വീട് വെക്കാൻ പലിശ, പലിശക്കുമേൽ പലിശ, പലിശ അടച്ചടച്ചടച്ച് അവനവന്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിക്കുവോളം പലിശ തീരുന്നില്ല. എവിടെയാണ് സഹോദര അതിന്റെ സമ്പത്തിൽ വറക്കത്തുണ്ടാവുക? അള്ളാഹു തുടച്ചു നീക്കും പലിശ, ഒരു ബറക്കത്തും അതിനുണ്ടാവുകയില്ല. ആ വീട്ടിൽ എന്ത് സമാധാനത്തിലാണ് നിനക്ക് താമസിക്കാൻ കഴിയുക? ആ വാഹനത്തിൽ എന്ത് സമാധാനത്തിലാണ് നിനക്ക് സഞ്ചരിക്കാൻ കഴിയുക? തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആളുകൾ പലിശയുടെ പിന്നാലെ പോകുന്നു. തെറ്റല്ലാത്ത നിലയിൽ ദീനുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന, ദീനി പ്രവർത്തകരായി വരെ അറിയപ്പെടുന്ന ആളുകളാണ് അത്ര ഇതിന്റെ ഒക്കെ പിന്നിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പലിശ എന്നാൽ അതിന്റെ ഇനം 70 പാപത്തിന്റെ ഇനങ്ങളാണ് പലിശക്കുള്ളത്. അതിലേറ്റവും നിസാരമായത് പോലും ഒരാൾ സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നത് പോലെയാണ്. ഈ പാപം ഉമ്മത്തിന് എത്ര നിസാരമായിരിക്കുന്നു! ഇതിലേറ്റവും ചെറുതുപോലും സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നത് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതി എവിടെ? നമ്മുടെ ഉമ്മത്ത് എവിടെ നിൽക്കുന്നു? എല്ലാത്തിനും പലിശ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പലിശ. പലിശയിൽ മുങ്ങി മുങ്ങി അവസാനം അവന്റെ ബുദ്ധി പോലും നീങ്ങിപ്പോകുന്നു. എന്നിട്ട് അവനതാ നിവർന്നു നിന്ന് ചോദിക്കുന്നു, എങ്ങനെ ജീവിക്കും പിന്നെ? ഈ ഹദീസിനെ ഒക്കെ പരിഹസിക്കുന്നു, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുന്നു, പലിശയില്ലാതെ ജീവിതം നടക്കുകയില്ലെന്ന് അവൻ പറയുന്നു. സഹോദര, നേരത്തെ പലിശ വാങ്ങുകയോ തിന്നുകയോ ചെയ്യുമ്പോൾ നീ ഒരു ഹറാമിലായിരുന്നു, പക്ഷെ ഇപ്പോൾ നീ ആ നിയമത്തെ നിഷേധിക്കുമ്പോൾ നീ കുഫറിലായി. ഈ ദീനിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഹറാം ഒരാൾ ചെയ്യുന്നു, ശിർക്കോ കുഫറോ അല്ലാത്ത ഒരു ഹറാം, ശരി, അവന് ഹറാമിന്റെ ഒരു കുറ്റമുണ്ട് എന്നേ ഉള്ളൂ. നാളെ അവന് തൗബക്കുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തേക്കാം, ചിലപ്പോൾ അല്ലാഹു കൊടുത്തു കൊടുത്തേക്കാം. പക്ഷെ സഹോദര, നീ ആ തെറ്റ് തെറ്റല്ലെന്ന് പറഞ്ഞാലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അല്ലാഹുവിന്റെ വിധിയാണ് നീ നിഷേധിക്കുന്നത്. അതുകൊണ്ട് പലിശയിലും അതുപോലുള്ള കാര്യങ്ങളിലും പെട്ടിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? വേഗം തൗബ ചെയ്യുക, അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരമാവധി വേഗം അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി നോക്കുക. ഏതെങ്കിലും തെറ്റ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അടുത്ത തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല അത്. ഒരു തെറ്റടുത്ത തെറ്റിലേക്ക് നയിക്കും, ശരിയാണത്, അത് തെറ്റിന്റെ പ്രത്യേകതയാണ്, അല്ല തെറ്റിനുള്ള ശിക്ഷയാണത്. ഒരു തെറ്റടുത്ത തെറ്റിലേക്ക് കൊണ്ടുപോകുമെന്നത് നന്മക്കുള്ള പ്രതിഫലമാണ്, ആ നന്മ വേറൊരു നന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുമെന്നത്. അതുകൊണ്ട് സഹോദര, അങ്ങനെയല്ല, ഒരു തെറ്റിന്മേൽ കാലു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതിന് മേലെ കൂടി കാലു വെക്കരുത്. മറിച്ച് വെച്ചുപോയ കാലിൽ നിഖേദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, നന്മയിൽ നീങ്ങാൻ തൗഫീഖ് ചോദിക്കുക. അള്ളാഹു സഹായിക്കുന്നവനാണ്, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. അവൻ നിന്നതക്ക് ശേഷം അന്തസ്സും, പാപങ്ങളിൽ മുഴുകിയതിനു ശേഷം നന്മയിൽ ജീവിക്കാനുള്ള തൗഫീഖും നൽകുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇക്കാര്യം ശരിക്കും ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടുന്ന് പറയുന്നു, ഇദാ തബായഅതും ബിൽഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറദീതും ബിസ്സറ വതറക്തുഹും വതറക്തുമുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസഉഹു ഹത്താ തർജഉ ഇലാ ദീനികും. ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ തബായഅതും ബിൽഈന, നിങ്ങൾ ഈനത്ത് കച്ചവടം തുടങ്ങിയാൽ, പലിശയിലെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഇനമാണത്, ഫിഖഹിയായ ഒരു ദർസിൽ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്, പലിശയുടെ ഒരു ഇനമാണ് ഈന എന്ന് മനസ്സിലാക്കുക. ആ കച്ചവടം നിങ്ങൾ ചെയ്താൽ, വഅഖദ്തും അദ്നാബൽ ബഖർ, നിങ്ങൾ പശുവിന്റെ വാലു പിടിച്ചാൽ, വറദീതും ബിസ്സറ, നിങ്ങൾ കൃഷിയിൽ തൃപ്തിപ്പെട്ടാൽ, വതറക്തുമുൽ ജിഹാദ്, ജിഹാദ് ഉപേക്ഷിച്ചാൽ, സല്ലല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങൾക്ക് നിന്ദ്യത വരുത്തി വെക്കും. ലാ യൻസഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും, ദീനിലേക്ക് തിരിച്ചുപോയാലല്ലാതെ അള്ളാഹു നിങ്ങളിൽ നിന്ന് ആ നിന്ദ്യത നീക്കുകയില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന്, പലിശയാണ്. രണ്ടാമത്തേത്, പശുവിന്റെ വാല് പിടിച്ചു പോവുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചിട്ടുള്ളത്, ദുനിയാവിന്റെ പിന്നാലെ പായുക, ദുനിയാവിന് ഉപജീവനത്തിന്റെ മാത്രം പിന്നാലെ പോവുക. വറദീത്തും ബിസറ, കൃഷി പോലെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. തറക്തുമുൽ ജിഹാദ്, ജിഹാദ് നിങ്ങൾ ഉപേക്ഷിച്ചാൽ, ജിഹാദ് എന്നത് പല നിലക്കുണ്ട്. സായുധമായ ജിഹാദ്, ആയുധമെടുത്തുകൊണ്ടുള്ള യുദ്ധം, അതൊരു ഭരണാധികാരിയായ മുസ്ലിമായ ഒരു ഭരണാധികാരിയായ ആളുടെ കീഴിലല്ലാതെ ഇല്ല. അതിന്റെ ബാധ്യത ഭരണാധികാരിക്കാണ്. ഭരണാധികാരി ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർക്കത് ബാധ്യതയില്ല. അത് മറ്റൊരു ഈ ഉമ്മത്തിന് പ്രയാസമുണ്ടാകാൻ കാരണമായ ഒരു വിഷയമാണ്. ആളുകളൊക്കെ ജിഹാദ് എന്ന് പറഞ്ഞ് പല സംഘങ്ങളുണ്ടാക്കി, ആയുധമെടുത്തിറങ്ങി പല ഭീകര കക്ഷികളും. അത് ഈ ഉമ്മത്തിന് പ്രയാസമുണ്ടാകാൻ കാരണമായ മറ്റൊരു കാര്യമാണ്. എന്നാൽ സഹോദര, ശൈത്താനോടുള്ള ജിഹാദുണ്ട്, നിന്റെ നഫ്സിനോടുള്ള ജിഹാദുണ്ട്, അതെല്ലാവർക്കും ഉള്ളതാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചാൽ, നിങ്ങൾ പലിശയുടെ ആളുകളായാൽ, ദുനിയാവിൽ മതിമറന്നാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പോരാട്ടം നിങ്ങൾ വിട്ടുകളഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നിന്ദ്യത നൽകും. ഇനി പറയുന്ന വാക്ക് ശരിക്ക് ശ്രദ്ധിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസഉഹു ഹത്താ തർജിഉ ഇലാ ദീനികും, നിങ്ങളുടെ നിന്ദ്യത അള്ളാഹു എടുത്തു നീക്കുകയില്ല. ഹത്താ തർജിഉ ഇലാ ദീനികും, നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു പോയാലല്ലാതെ. സഹോദരങ്ങൾ, അടിവരയിട്ട് മനസ്സിൽ നാം കുറിച്ചിട്ടുകൊള്ളുക, അള്ളാഹുവിന്റെ ദീനിലേക്ക് നാം മടങ്ങിയില്ലെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, ഒരു ഗാന്ധിക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവാണ് നമ്മളെ സഹായിക്കേണ്ടത് നാം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ദുനിയാവിൽ ഭൗതികമായ കാരണങ്ങൾ മുസ്ലിമീങ്ങൾക്ക് എതിരിൽ പരസ്യമായി നിലകൊള്ളുന്ന ആളുകൾക്ക് അവർക്ക് അധികാരം ലഭിക്കുന്നത് ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിരീശ്വര നിർമ്മതവാദത്തിന്റെ ആളുകൾ, മതനിഷേധികളായ ആളുകൾ, അവർ നമുക്ക് മേൽ അധികാരത്തിൽ വരുന്നത് മുസ്ലിമീങ്ങൾ, ഈമാനുള്ള വിവരമുള്ള ഒരു മുസ്ലിം ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ദീനിന് യോജ്യമായ നിലക്ക് അവൻ പ്രവർത്തിക്കുകയും ചെയ്യും. പക്ഷേ അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട്, അള്ളാഹു അല്ലാത്തവരിലേക്ക് തവക്കുലാക്കിക്കൊണ്ട്, ഇത് ശരിയായ എല്ലാം ശരിയായി പോയി എന്ന് വിചാരിച്ചായി പോകരുത്. മറിച്ച് റബ്ബിന്റെ ദീനിലേക്ക് നാം തിരിച്ചുപോയാലല്ലാതെ നമുക്ക് ഒരു നിന്ദ്യതയും നീങ്ങിപ്പോവുകയില്ല നമ്മിൽ നിന്ന്, ഒരു അന്തസ്സും ഒരു രക്ഷയും നമുക്ക് വരികയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് നാം ചിന്തിക്കുക. ഇതാ സംഗീതം പോലെ, സിനിമ പോലെയുള്ള കാര്യങ്ങളിൽ ഉമ്മത്തിൽ ലയിച്ചു പോയില്ലേ? അത് ഹലാലാക്കി കൊടുക്കുന്ന ആളുകൾ ഉമ്മത്തിൽ വന്നില്ലേ? ഈ തെറ്റുകളെ എതിർക്കുന്നവൻ ഇന്ന് എന്തോ തെറ്റു ചെയ്തതുപോലെ ആയിരിക്കുന്നു. ഹലാലാകുന്നതുപോലെ ആളുകൾ ഈ ദുനിയാവിൽ അവനെ മയക്കിക്കിടത്തുന്ന, ആഖിറത്തിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചുമുള്ള ഓർമ്മ നശിപ്പിച്ചു കളയുന്ന സംഗീതം പോലെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോയി, ഇങ്ങനെ ആകെ മുഴുവൻ ഈ ഉമ്മത്തിൽ ബഹുഭൂരിപക്ഷവും തിന്മകളിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. എവിടെയാണ് സഹോദരങ്ങൾ അള്ളാഹുവിന്റെ സഹായം? ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത്, അള്ളാഹു പല ന്യാമത്തുകളും നമ്മിൽ നിന്ന് ഇതുവരെ നീക്കിയിട്ടില്ല. പല പ്രയാസങ്ങളും ഈ ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിലും എത്ര എത്ര സന്തോഷം നാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണം റബ്ബ് മുടക്കിയോ? വെള്ളം മുടക്കിയോ? നമ്മുടെ പാർപ്പിടം മുടക്കിയോ? നമ്മുടെ വസ്ത്രം മുടക്കിയോ? ഇതൊക്കെ മുടങ്ങിപ്പോയി എത്ര എത്ര ആളുകളുണ്ട്. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, കിടക്കാൻ കിടപ്പാടമില്ലാതെ, വസ്ത്രമില്ലാതെ അഭയാർത്ഥികളായി കഴിയുന്ന എത്ര എത്ര മുസ്ലിം മക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആശ്വാസം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ അവസ്ഥയിലേക്ക് നാമും നീങ്ങിപ്പോയേക്കും അള്ളാഹുവിന്റെ ദീനിൽ ഇനിയും നാം അകന്നുപോയാൽ. അള്ളാഹു അവന്റെ നിഅമത്തുകൾ മുഴുവൻ നീക്കിയിട്ടില്ലെന്ന് നാം മറക്കാതിരിക്കുക. അള്ളാഹുവിന്റെ നിഅമത്തുകൾ നമുക്ക് ലഭിക്കണോ? എല്ലാ അന്തസ്സും ലഭിക്കണോ? റബ്ബിന്റെ ദീനിലേക്ക് നാം തിരിച്ചു പോവുക. ذلك بان الله لم يكن مغيرا نعمه انعمها على قوم حتى يغيروا ما بانفسهم وان الله سميع عليم. الله പറയുന്നു, അവൻ ഒരു കൗമിന് കൊടുത്ത അനുഗ്രഹം അവൻ മാറ്റുകയില്ല. അവർ സ്വയം മാറ്റുന്നതുവരെ സൽപ്രവർത്തനങ്ങളൊക്കെ പാപങ്ങളാക്കി മാറ്റുക. ചെറുപ്പക്കാരെല്ലാം, ദീനിൽ ഉണ്ടായിരുന്ന ആളുകൾ, ദീനിൽ കഴിയേണ്ട ആളുകൾ, ദീനനുസരിച്ച് ജീവിക്കേണ്ട ചെറുപ്പക്കാർ വ്യഭിചാരത്തിന്റെയും സംഗീതത്തിന്റെയും മോശമായ കാഴ്ചകളുടെയും ഒക്കെ പിന്നാലെ പോവുക, ശിർക്കിന്റെയും ബിദഅത്തിന്റെയും ഒക്കെ പിന്നാലെ പോവുക. അപ്പോഴാണ് അള്ളാഹു അവന്റെ നിഅമത്തുകൾ മാറ്റിക്കളയുക, ശിക്ഷ വരിക. അത് വന്നാൽ നമ്മെ സഹായിക്കാൻ ആരുമില്ല. അള്ളാഹു നമ്മെ സഹായിച്ചാൽ നമ്മെ തോൽപ്പിക്കാൻ ആരുമില്ല. അള്ളാഹു പറയുന്നു സൂറത്തു ആലി ഇംറാനിൽ, ينصركم الله فلا غالب لكم ويخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون الله നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. ويخذلكم അവൻ നിങ്ങളെ കൈവിട്ടാൽ فمن ذا الذي ينصركم من بعده അവനല്ലാതെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ. وعلى الله فليتوكل المؤمنون അതുകൊണ്ട് മുഅ്മിനുകൾ അല്ലാഹുവിൽ തവക്കുലാക്കി കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഉമ്മത്ത് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുവെ, ഞങ്ങൾക്ക് ഞങ്ങളോട് റഹ്മത്ത് കാണിക്കാത്തവർക്ക് നീ ഞങ്ങളുടെ മേൽ അധികാരം കൊടുക്കരുതേ റബ്ബെ. അല്ലാഹുവെ, ഞങ്ങളോട് നന്മയിൽ പെരുമാറുന്ന, ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്ന ആളുകൾക്ക് നീ ഞങ്ങളുടെ മേൽ അധികാരം നൽകണേ യാ റബ്ബൽ ആലമീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اشف مرضانا يا رب العالمين. اللهم اشف مرضانا يا رب العالمين. اللهم عافنا واعف عنا. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءه نقمتك وجميع سخطك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. وصلى الله وسلم على نبينا محمد.